അധ്യായം 43. ഇരുളിൽ പുതഞ്ഞുറങ്ങിയ പോലീസ് സ്റ്റേഷനിലെ വിളക്കുകൾ ഒന്നിച്ചു കത്തി. അറക്കവാൾ കൊണ്ട് മുറിക്കുന്നതുപോലെ ദേഹം വേദനിച്ചതിനാൽ ഉറങ്ങാനാവാതെ ചുമർച്ചാരിയിരുന്ന ജയരാജൻ നീലകണ്ഠനെ തട്ടി വിളിച്ചു. പുറത്ത് കനത്ത കാൽപെരുമാറ്റങ്ങൾ, അടക്കിപ്പിടിച്ച സംഭാഷണങ്ങൾ. ഭയാനകമായതെന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് നീലകണ്ഠൻ നടുങ്ങി. ജയരാജൻ അസ്വസ്ഥനായി. എസ്ഐയുടെ കലാപരിപാടി തുടങ്ങാറായി എന്ന് തോന്നുന്നു. ഇന്നലെ ഏതാണ്ട് ഈ നേരത്താണ് എന്നെ ഇതിനകത്തിട്ട് പന്ത് തട്ടിയത്. രണ്ടോ മൂന്നോ വണ്ടികൾ ഒന്നിച്ചു വന്നു നിൽക്കുന്നതിൻ്റെയും ഡോറുകൾ പടപട തുറന്നടയുന്നതിൻ്റെയും ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ ഭൂകമ്പം പോലെ ലോക്കപ്പിനുള്ളിൽ അനുഭവപ്പെട്ടു. ലോക്കപ്പിൽ വെളിച്ചം വീണു. പൂട്ട് തുറന്ന് പോലീസുകാർ മയമില്ലാതെ വിളിച്ചു, ഇറങ്ങി വാ രണ്ടും. എസ്ഐ ഭവ്യതയോടെ നിൽക്കുകയാണ്. അരികെ പോലീസുകാരും നിൽപ്പുണ്ട്. കസേരയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ശുഭ്രവേഷത്തിൽ ഇരുന്ന മനുഷ്യനെ കണ്ട് ഇരുവരും ഞെട്ടി. നേതാവാണ്. വിശിഷ്ടമായ മന്ദഹാസത്തോടെ രണ്ടുപേരെയും അവലോകനം ചെയ്ത് നേതാവ് എസ്ഐയോട് പറഞ്ഞു, ഇവരെ എനിക്കറിയാം, കുഴപ്പക്കാരല്ല കേട്ടോ. നേതാവ് നീലകണ്ഠന് നേർക്ക് മുഖം തിരിച്ചു. നിങ്ങളെ ജാമ്യത്തിലെടുക്കാൻ ശ്രീരാമയും കൂട്ടരും കാലത്തു മുതൽ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ജാമ്യം കിട്ടുന്ന വകുപ്പാണോ കൊലപാതകവും കള്ളനോട്ടും? എസ്ഐ വിനീതനായി, സാർ ഞാൻ എന്താണ് വേണ്ടത്? അസന്നിഗ്ധനായി നേതാവ് പ്രസ്താവിച്ചു, എന്താ സംശയം? മൂന്നു പേരെയും ഇപ്പോൾ തന്നെ വിട്ടയക്കണം. നീലകണ്ഠനും ജയരാജനും നേർക്ക് തിരിഞ്ഞ് നേതാവ് തുടർന്നു, പക്ഷേ എനിക്ക് ഉറപ്പ് വേണം. എൻമക ജയിലല്ല, ഈ ജില്ലയിൽ തന്നെ നിങ്ങൾ ഇനി കാലുകുത്തരുത്. ഗൂഢാലോചനയുടെ വിഷം പരത്തരുത്. കൃത്യമായ തെളിവുകൾ ലഭ്യമാകുന്നതുവരെ എൻഡോ സൾഫാനെ കുറ്റവാളിയാക്കേണ്ട ആവശ്യമെന്ത്? നാടിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ഞാനുണ്ട്, മനസ്സിലായോ? എസ്ഐ പറഞ്ഞു, സാറിന് ഉറപ്പ് കൊടുക്ക്, അതാ നല്ലത്. നീലകണ്ഠൻ ജയരാജൻ്റെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി. എന്തുവന്നാലും കീഴടങ്ങരുത് എന്ന സൂചനയോടെ. പക്ഷേ അത് അവഗണിച്ച് ജയരാജൻ നേതാവിനെ തൊഴുത് ഇടറുന്ന ഒച്ചയിൽ പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി സാർ, ഈ നാട്ടിൽ ഇനി ഞങ്ങൾ കാലുകുത്തില്ല. എൻഡോ സൾഫാൻ വിഷമല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളെ വിട്ടയക്കണം സാർ. ദേവയാനി നീലകണ്ഠനരികിലേക്ക് ചെന്ന് കൈപിടിച്ചു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നീലകണ്ഠൻ ജയരാജന് നേർക്ക് അലറി വിളിച്ചേനെ. നേതാവ് എഴുന്നേറ്റ് വിരൽ ചൂണ്ടി, വാക്ക് വാക്കായിരിക്കണം, വാക്ക് തെറ്റിച്ചാൽ ശിക്ഷ കടുത്തതായിരിക്കും. ജയരാജൻ ഉറപ്പിച്ചു, ഇല്ല, ഞങ്ങൾ വാക്ക് തെറ്റിക്കില്ല. നേതാവ് എസ്ഐയോട് കൽപ്പിച്ചു, മൂന്നിനെയും എൻ്റെ ഒരു വണ്ടിയിൽ എടുത്തിട്, ഞാൻ കൊണ്ടുവിട്ടോളാം. രണ്ട് വണ്ടികളും ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഇരുട്ടിലൂടെ പാഞ്ഞു. ഏത് ദിശയിലേക്കാണ് ദിക്കിലേക്കാണ് യാത്രയെന്ന് നീലകണ്ഠന് മനസ്സിലായില്ല. വണ്ടികൾ നിന്നു. ഡ്രൈവർ ആവശ്യപ്പെട്ടപ്പോൾ അവർ റോഡിലിറങ്ങി. മറ്റേ വണ്ടിയിൽ നിന്നും നേതാവ് തല പുറത്തിട്ടു. കുറച്ച് നോട്ടുകൾ ജയരാജന് നീട്ടി. പുഞ്ചിരിച്ചു, ഇത് വെച്ചോ, പേടിക്കേണ്ട, ഒറിജിനൽ നോട്ടാണ്, വണ്ടിക്കൂലിക്കും ഭക്ഷണത്തിനും. ഭവ്യതയോടെ അവൻ പണം വാങ്ങി. നീലകണ്ഠൻ സ്വയം അടക്കി. തട്ടിക്കളയാൻ കൈ തരിച്ചതാണ്. നേതാവ് കൈവീശി, ഗുഡ് ബൈ. വിളറിയ ചിരിയോടെ ജയരാജൻ കൈ ഉയർത്തി. വണ്ടികൾ നീങ്ങി. ഇരുളിൽ അപ്രത്യക്ഷമായി. ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് നോക്കി ദേവയാനി അമ്പരന്നു. ഇത് ഏത് നാടാണ്? ആരും ഉത്തരം പറഞ്ഞില്ല. ആർക്കും ഉത്തരം അറിയാമായിരുന്നില്ല. ഇരുട്ടിൻ്റെ വായിലെ നാവ് പോലെ റോഡങ്ങനെ കറുത്തു നീണ്ടു കിടക്കുകയാണ്. വേറെ കാഴ്ചകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ വെളിച്ചം മാത്രമുള്ള റോഡിലൂടെ അവർ നടന്നു. എങ്ങെന്നില്ലാതെ ജയരാജൻ്റെ അവശത കണ്ട് ദേവയാനി ചോദിച്ചു, കൈ പിടിക്കണോ? വേണ്ട. അവർക്കപ്പുറത്ത് നീലകണ്ഠൻ കുതിച്ചു ചെന്ന് ജയരാജൻ്റെ കഴുത്തിന് പിടിച്ച് അലറി, എടാ, നീ ഒരു നാടിനെയാണ് ഒറ്റിക്കൊടുത്തത്, നിന്നെ ഞാൻ. ദേവയാനി പെട്ടെന്ന് തടുത്തു. വീണ്ടും മുന്നോട്ട് വരാൻ തുടങ്ങിയ നീലകണ്ഠനെ ശക്തിയോടെ തള്ളിമാറ്റി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് എനിക്കല്ല, ഇവനാണ്. അമ്പരപ്പും സങ്കടവും കൊണ്ട് നിലത്തിരുന്നു പോയ ജയരാജൻ പിറുപിറുത്തു, പാവങ്ങളെ ഞാൻ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല. നീലകണ്ഠൻ കയർത്തു, നീ പഠിച്ച കള്ളനാണ്. നടുറോട്ടിലിരുന്ന് ജയരാജൻ പൊട്ടിക്കരഞ്ഞു. ദേവയാനി അരികിൽ കുത്തിയിരുന്ന് ചുമലിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ നോക്കി. കരച്ചിലടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിഷ്ടമല്ല ആ ലോക്കപ്പിൽ വെറുതെ മരിച്ചു കിടക്കാൻ. വളരെ പ്രധാനപ്പെട്ട ചിലത് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ആ നായയോട് ഞാൻ യാചിച്ചത്. എന്നെ കള്ളനെന്ന് മാത്രം വിളിക്കരുത്, അതെനിക്ക് സഹിക്കാനാവില്ല. നീലകണ്ഠൻ ഒന്നും മിണ്ടാതെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. സംശയങ്ങൾ അയാളെ വിട്ടുപോയിരുന്നില്ല. നടന്ന് നടന്ന് അവർ ഒരു നാൽക്കവലയിലെത്തി. നാല് ദിക്കിലേക്കും വളവുകളില്ലാതെ അനന്തമായി നീണ്ടുപോകുന്ന കറുത്ത റോഡുകൾ, ദൂരെ ഇരുട്ടിൽ അലിഞ്ഞു ചേർന്ന് കാണാതാകുന്ന റോഡുകൾ. നാൽക്കവലയുടെ നടുവിൽ അവർ നിന്നു. ദേവയാനി ചോദിച്ചു, നമ്മുടെ വഴി ഏതാണ്? നീലകണ്ഠൻ അവളെ നോക്കി, എവിടേക്കുള്ള വഴിയാണ്? ഒരു കാര്യം മാത്രം എനിക്കറിയാം, ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് നടക്കാം, പ്രഭാതം വരാതിരിക്കില്ല. ആത്മകഥമെന്നോണം, പക്ഷേ അല്പമുറക്കെ ജയരാജൻ പറഞ്ഞു, ഏതിലൂടെ പോയാലും നാം ഒടുവിലെത്തിച്ചേരുക എൻമക ജയിൽ തന്നെയായിരിക്കും.